ഹൃദയം ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു ഹൃദയ പരിച്ഛേദന അവരുടെ ജീവിതത്തിൽ നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യിരെമ്യാവിന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ, യഹൂദ പുരുഷന്മാരും യെരുശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളവിൻ. നമ്മളതിൻ്റെ ഓൾഡ് ടെസ്റ്റമെന്റിൽ കൃത്യമായിട്ട് അതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണമെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കണമെങ്കിൽ, വിത്ത് കംപ്ലീറ്റ് ഹാർട്ട്, കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഹാർട്ട്. അവിടെ ആവർത്തന പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പൂർണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ബാക്കി ഒന്നുമില്ല എന്നാണ്. അതായത് അല്പമെങ്കിലും സ്നേഹം ലോകത്തോട് ബാക്കിയുണ്ടെങ്കിൽ, അല്പമെങ്കിലും സ്നേഹം ജഡത്തോട് ബാക്കിയുണ്ടെങ്കിൽ, അല്പമെങ്കിലും സ്നേഹം നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യത്തോടെ, പാപത്തോടെ, എന്തെങ്കിലും കാര്യത്തോടെ, ലോകത്തോടോ ജഡത്തോടോ എന്തിനോടെങ്കിലും അല്പമെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. പൂർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. ഈ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ 1/2 ഗ്ലാസ് മഷിയുടെ വേണേ ഒഴിക്കാം. ഇതിനകത്തൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കല്ലും വെള്ളവും എല്ലാം കൂടെ ഒരുമിച്ച് പോകും. പക്ഷേ ഫുൾ വെള്ളമാണെങ്കിൽ കല്ലെടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം പുറത്തു പോകും, ഫുള്ളാകത്തില്ല. ഫുള്ളായി കഴിഞ്ഞാൽ വേറെ ഒന്നിനും പ്രവേശിക്കാനുള്ള സ്ഥലമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ എങ്ങനെ സ്നേഹിക്കണം? വേറെ ഒന്നിനും കയറാൻ സ്ഥലമില്ലാത്തതുപോലെ സ്നേഹിക്കണം. അപ്പോഴാണ് പരിച്ഛേദന പൂർണ്ണമാകുന്നത്. വേറെ ഒന്നിനും കയറാൻ സ്പേസ് ഇല്ലാത്തതുപോലെ, വേറെ മോഹമൊന്നുമില്ലാതെ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നമുക്കൊരു പുതിയ ഹാർട്ട് ആവശ്യമായിരിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഗാഡ് ഈസ് ഡൂയിങ്. അതാണ് വാസ്തവത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാവുകയാണ്. അത് പഴയ നിയമത്തിനും ഉണ്ട്. കർത്താവ് യഹസ്കേലിന്റെ പ്രവചനത്തില് നമ്മൾ അതിൻ്റെ 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ കാര്യത്തെക്കുറിച്ച് അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, അവർ എൻ്റെ ചട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. കാര്യം പ്രവാചകന്മാർക്ക് മനസ്സിലായി, കൽപ്പന ഇല്ലാഞ്ഞിട്ടല്ല പ്രത്യുത, ഇത് അനുസരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഹൃദയം ഇല്ലാതെ, ഹൃദയത്തിൻ്റെ പരിച്ഛേദന നടക്കാതെ. ദാറ്റ് ഈസ് ദ റീസൺ വൈ വി നീഡ് എ ന്യൂ ഹാർട്ട്, ഒരു പുതിയ ഹാർട്ട്. 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ഗോഡ് ആൻഡ് റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിത്ത് ഇൻ മീ. എന്നിൽ എനിക്ക് നിർമ്മലമായൊരു ഹൃദയത്തെ എന്നിൽ നിർമ്മിച്ച് സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എനിക്ക് നീ നൽകണമേ. അപ്പോൾ ഒരു ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടക്കണം. ശരിക്കും പരിച്ഛേദന നടക്കുമ്പോൾ ആംബ്ലിക്കോഡ് നമ്മൾ കട്ട് ചെയ്താൽ ഇതിന് പരിപോഷണം കിട്ടാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് മറ്റൊരു കോഡ് നമ്മൾ യോജിപ്പിച്ചാലേ പറ്റുള്ളൂ. അത് യോജിപ്പിക്കുന്നത് നമ്മളിപ്പോൾ സ്വർഗവുമായിട്ട് യോജിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് സ്വർഗീയമായ സ്റ്റാൻഡേർഡാണ്. ഒരു പുതിയ ഹാർട്ട് അതാണ് ശരിക്കും ആ റീപ്ലേസ് ചെയ്യണം, കാര്യങ്ങളെ റീപ്ലേസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സെപ്പറേഷൻ മാത്രം പോലെ യൂണിഫിക്കേഷൻ വേണമെന്ന് പറയാനുള്ള കാര്യം. ഇപ്പൊ കൊലോസി ലേഖനത്തിലെ പുതിയ നിയമത്തിലെ പരിച്ഛേദനയെ കുറിച്ച് പറയുന്ന ഭാഗം, അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ പെട്ടെന്ന്. പുതിയ നിയമത്തിൽ നമ്മൾ കൊലോസി ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തില് അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. പോൾ വളരെ കൃത്യതയോടെ പറയുകയാണ്, ഈ പരിച്ഛേദന എന്ന് പറയുന്നത് ഫോർ സ്കിൻ കട്ട് ചെയ്യുന്നതല്ല, ഇവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ. നോക്കുക, ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ എന്ത് ചെയ്തു? നമുക്ക് ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ. ക്ലാരിറ്റി കണ്ടോ? എന്ത് ക്ലിയർ ആയിട്ടാണ് പറയുന്നത്? നമുക്ക് ലഭിച്ച പരിച്ഛേദന കട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ പരിച്ഛേദന എന്ത് സംഭവിക്കുന്നുണ്ട്? സെപ്പറേഷൻ സംഭവിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫോർസ്കിൻ എറിഞ്ഞു കളയുക. അതാണ് ഫിസിക്കലി നടക്കുന്ന കാര്യം. അതാണ് നമ്മുടെ ഫോർസ്കിൻ എറിഞ്ഞു കളയാണ്. ഫോർസ്കിൻ ആരും സൂക്ഷിച്ചു വെക്കുന്നില്ല. കട്ട് ചെയ്ത ഫോർസ്കിൻ ആരും എന്താണ് മമ്മിഫൈ ചെയ്ത് അത് കാലങ്ങളിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നൊന്നുമില്ല. ഒരു സർക്കംസിഷന്റെ സമയത്ത് ഫോർസ്കിൻ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടി ഇല്ല. ഫോർസ്കിൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ത്രോ അവേ, ദാറ്റ്സ് ഓൾ. ഇതുപോലെ ഈ ക്രിസ്തുവിന്റെ പരിച്ഛേദന പുതിയ നിയമത്തിൽ നടക്കുമ്പോൾ ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടത്? എന്തിനെയാ സെപ്പറേറ്റ് ചെയ്യുന്നത്? ജഡത്തെ. ആ ജഡത്തെ എന്ത് ചെയ്യണം? ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. നമുക്ക് എല്ലാവർക്കും പരിച്ഛേദന ലഭിച്ചവരാണ്, ലഭിച്ചവരാകണം. അപ്പോൾ പരിച്ഛേദന ലഭിച്ചാൽ എന്ത് ചെയ്യണം? എന്തിനെയാണ് എറിഞ്ഞു കളയുന്നത്? ജഡത്തെ. ജഡത്തെയാണ് എറിഞ്ഞു കളയുന്നത്. അതിനെ പിന്നെ സൂക്ഷിച്ചു വെക്കരുത്. നമ്മുടെ പ്രശ്നം ഈ അരിഞ്ഞു കളഞ്ഞ ഫോർസ്കിൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സൂക്ഷിച്ചു വെച്ചിരിക്കുക. എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ച് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ ബിഗസ്റ്റ് പ്രോബ്ലം. ജഡശരീരം നമ്മൾ ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. പിന്നീടാണ് പറയുന്നത്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചുള്ളിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ഉയർപ്പിച്ചു, അല്ലെങ്കിൽ ജീവിപ്പിച്ചു. അതിക്രമത്തിലും നമ്മുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നമ്മളെ അവൻ ഉയർപ്പിച്ചു. ഇനിയിപ്പോൾ പഴയ ശരീരം നീക്കം വന്നിരിക്കുകയാണ്. സോ ഈ പരിച്ഛേദന, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന, ഹൃദയത്തിൻ്റെ പരിച്ഛേദന എല്ലാ വിശ്വാസികൾക്കും വേണം. വിശ്വാസികൾക്ക് ലഭിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ജഡത്തെ എറിഞ്ഞു കളയുന്നതാണ്. ഫോർസ്കിൻ വലിച്ചെറിഞ്ഞ് കളയണം. ഇതിൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ ആരും ഈ അരിഞ്ഞു കളഞ്ഞ ഫോർസ്കിൻ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന, അതിൻ്റെ ആത്മീയ അർത്ഥമാണ് ഞാൻ പറയുന്നത്, അരിഞ്ഞു കളഞ്ഞ ഫോർസ്കിൻ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന പരിപാടി നിർത്ത്. ജഡശരീരത്തെ ഉരിഞ്ഞു കളയണം, സ്ട്രിപ്പ് ഓഫ്. അതാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറയുന്നത്. അതാണ് ആവശ്യമായിരിക്കുന്നത്. ജഡത്തിന്റെ ബന്ധം നമ്മൾ അറുത്തു കളയണം. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുറെ കൂടെ കൃത്യമായിട്ട് അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ പോൾ പറയുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പം നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. എന്തുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥ പരിച്ഛേദനക്കാരാകാനുള്ള കാരണം? അവിടെ പറയുന്ന ഒന്നാമത്, നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. ജഡത്തിൽ ആശ്രയിക്കുന്ന, ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ജഡത്തിൽ നിന്ന് എന്തെങ്കിലും റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തി യഥാർത്ഥ പരിച്ഛേദന ഏൽക്കാത്തവനാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നല്ലേ? സോ കംപ്ലീറ്റ് ആയിട്ട് ജഡത്തെ ഉരിഞ്ഞു കളയുന്ന, അതായത് എൻ്റെ സെൽഫിഷായ എൻ്റെ സെൽഫിനെ, എൻ്റെ, അതാണ് ഈ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഈസ്റ്റേൺ റിലീജിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ നമ്മുടെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുക, സെൽഫിനെ എങ്കിലും എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവർ പഠിപ്പിക്കുന്നതല്ല. നിങ്ങളുടെ സെൽഫിൻ്റെ ശക്തി, അതാണ് യോഗയുമല്ല. അതുകൊണ്ടാണ് യോഗയ്ക്ക് പോകരുത് എന്ന് പറയുന്നത്. കാര്യം യോഗയുടെ പ്രത്യേകത അവിടെ സെൽഫിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വം സെൽഫിനെ ഡിനൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ യോഗയ്ക്കകത്തൊക്കെ ഇപ്പം പല പിള്ളേരും ബന്ധുക്കോസുകാരുടെ പിള്ളേരും വരെ യോഗയ്ക്ക് പോകുന്നുണ്ട്. പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നു. മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നത്. ജഡത്തിൽ ആശ്രയിക്കുന്നില്ല, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇപ്പം എൻ്റെ പ്രശംസ മുഴുവൻ ആരാണ്? യേശു ക്രിസ്തു. എനിക്ക് അതല്ലാതെ വേറെ ഒരു കാര്യമില്ല. എന്ത് വന്നാലും, എങ്ങോട്ട് നോക്കിയാലും, എവിടെ തിരിഞ്ഞാലും ഞാൻ യേശുവിനെ മാത്രമേ കാണുന്നുള്ളൂ.